നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കൊറോണ വൈറസ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നിരവധി മാറ്റങ്ങളാണ് ഓസ്ട്രേലിയൻ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പാക്കേജും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് ഇനിയിപ്പോൾ SBS മലയാളം പരിശോധിക്കുന്നത്. മെൽബണിലെ AAA അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസിലെ ഡയറക്ടർ സജി ജോൺ ഇപ്പോൾ അതുമായി അതേക്കുറിച്ച് വിശദീകരിക്കാൻ SBS മലയാളത്തോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ സജി ജോൺ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ദിജു.
എന്തായാലും ഒരുപാട് വലിയ മാറ്റങ്ങളാണ് നിരവധി മേഖലകളിൽ വരുന്നത്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക പാക്കേജും ഇന്നലെ ഇപ്പോൾ പാസ്സായിരിക്കുന്നു, ജോബ് കീപ്പർ അലവൻസിന് വേണ്ടിയുള്ള നിയമം. സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് ഈ ഒരു തുക രണ്ടാഴ്ച കൂടുമ്പോൾ $1,500 വീതം ജോലിയിൽ തുടരുന്നതിന് വേണ്ടി നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ആർക്കൊക്കെയായിരിക്കും ഈ ഒരു തുക കിട്ടാൻ അർഹതയുണ്ടാവുക, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾക്കായിരിക്കും ഇത് കിട്ടാൻ അർഹതയുണ്ടാവുക?
ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുക. ഒന്ന്, ഇത് ഗവൺമെന്റ് നേരിട്ട് എംപ്ലോയേഴ്സിനാണ് ഈ എമൗണ്ട് കൈമാറുന്നത്. എംപ്ലോയേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് എംപ്ലോയീസിൽ എത്തിക്കുക എന്നുള്ളത്. അതിൽ രണ്ട് ക്രൈറ്റീരിയയിലായിട്ട് കൊടുത്തിരിക്കുന്നത്, പണ്ടൊക്കെ ഒരു 50 million എന്നുള്ള ഒരു കാറ്റഗറി ആയിരുന്നു സാധാരണ മീഡിയം ബിസിനസ്സിനെ ഏറ്റവും കൺസിഡർ ചെയ്തിരുന്നത്. അതിന് ഈ പ്രാവശ്യം 1 billion എന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 1 billion വരെ ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകൾക്ക് അവരുടെ ബിസിനസ് 30% താഴെ, ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് 30% താഴെ പോകുന്ന ആളുകൾക്കാണ്, ആ എംപ്ലോയേഴ്സിനാണ് അത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാകുന്നത്. ഇതുപോലെ 1 billion മുകളിലുള്ളവർക്ക് അവരുടെ ബിസിനസ് 50% അതിൽ കൂടുതലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും അതിന് എലിജിബിൾ ആണ്. അതുപോലെ ചാരിറ്റി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അവരുടെ ടേൺ ഓവർ 15%ന് കൂടുതൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരും, അതുപോലെ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ബിസിനസിന്റെ 30% ഓർ മോർ റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും ഈ സ്കീമിലേക്ക് എലിജിബിൾ ആണ്.
ഓക്കെ,
അവർക്കും എല്ലാ എംപ്ലോയേഴ്സും ATO വെബ്സൈറ്റിൽ അവർ അപ്ലൈ ചെയ്യണം. അതുപോലെ അവർക്ക് അവർ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എംപ്ലോയീസിന്റെ ഡീറ്റെയിലും ATO ഇൻഫോം ചെയ്യാനായിട്ടുണ്ട്.
ഓക്കെ, പക്ഷെ അതിൽ കാഷ്വൽ ജീവനക്കാർക്ക് കുറച്ചുകൂടെ കൂടുതൽ നിർദ്ദേശങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ടെന്ന് തോന്നുന്നുല്ലേ?
തീർച്ചയായും, അതിൽ മിനിമം 12 months എങ്കിലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കാണ് ATO അതിന് അലോ ചെയ്തിരിക്കുന്നത് അറ്റ് ദ മൊമെന്റ്.
അത് കാഷ്വൽ ജീവനക്കാർക്കും പൂർണ്ണ സമയ ജീവനക്കാർക്കും അങ്ങനെ തന്നെയാണ്?
അത് ഫുൾ ടൈം പാർട്ട് ടൈം കാഷ്വൽ എല്ലാ കാറ്റഗറിക്കും അവർ ചെക്ക് ചെയ്യുന്നത് 12 months അവർ വർക്ക് ചെയ്യുന്നുണ്ടോയിരുന്നോ ഇല്ലെന്നാണ്. 1 March 2020 മുമ്പായിട്ട്, 31st March 2020
അതേ എംപ്ലോയറുടെ കൂടെ, ഒരേ എംപ്ലോയറുടെ കൂടെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്.
അതെ, ആ എംപ്ലോയറുമായിട്ട് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്.
ഓക്കെ, അപ്പം ഇത് ATO വഴി ആയിരിക്കും നൽകുന്നത്, അതായത് ATO വഴി സ്ഥാപനങ്ങൾക്ക് നൽകും. പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ ജീവനക്കാർക്ക് സ്ഥാപനങ്ങൾ നൽകണം എന്നുള്ളതാണ്.
തീർച്ചയായും, അവർക്ക് ഫോർട്ട്നൈറ്റിൽ ബിഫോർ ടാക്സ് 1500 വെച്ചിട്ട് എംപ്ലോയീസിന് എല്ലാ എംപ്ലോയേഴ്സും കൊടുക്കേണ്ടതാണ്. അവർക്ക് 1 May മുതലാണ് ATO എംപ്ലോയേഴ്സിന് പൈസ റീഫണ്ട് എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുക.
ഓക്കെ, ഇതിൽ ഒരു എന്നോട് ഒരു ശ്രോതാവ് ചോദിച്ചൊരു സംശയമായിരുന്നു. നമ്മൾ ഈ വാർത്ത കൊടുത്തപ്പോൾ തന്നെ ചില സ്ഥാപനങ്ങളിൽ അവരുടെ ഈ ജോലി സമയം കുറയ്ക്കുന്നുണ്ട്. പൂർണ്ണസമയ ജീവന 38 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ 2-3 ദിവസങ്ങൾ ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് ബാക്കി 2 ദിവസം മാത്രം ജോലി ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജോബ് കീപ്പർ കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അത്തരത്തിൽ നൽകാൻ കഴിയുമോ? ജോബ് കീപ്പർ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി ഒരാളുടെ, ഒരു പൂർണ്ണസമയ ജീവനക്കാരുടെ ജോലി സമയം കുറയ്ക്കാൻ കഴിയുമോ?
തീർച്ചയായും രിജു, അപ്പോൾ ഫെയർവർക്ക് ഓസ്ട്രേലിയയിലും ATO നിയമം അവർ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് മിനിമം 1500 കൊടുക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്നത്. പിന്നീട് എംപ്ലോയറുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് വർക്ക് അവേഴ്സിൽ അവർ എംപ്ലോയി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടതാണ്.
ഓക്കെ, അതായത് ഇപ്പം ഒരു എംപ്ലോയർക്ക്, ഒരു തൊഴിൽ ഉടമയ്ക്ക് നഷ്ടമുണ്ടെങ്കിൽ,
നഷ്ടമുണ്ട്, ബിസിനസ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവർക്ക് ഫുൾ ടൈം ആയിരുന്നത് റെഡ്യൂസ് ചെയ്യാവുന്ന അവകാശമുണ്ട്.
മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇപ്പം ഇന്ന് രാവിലെ വായിച്ച ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, അതിൽ ചിലപ്പോൾ കാഷ്വൽ ചെയ്യുന്ന, ഇപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം കാഷ്വൽ ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അയാൾക്കും $1,500 കിട്ടും എന്ന് ഉണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് തുക കുറയുകയും കുറഞ്ഞ സമയം മാത്രം ജോലി ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ തുക കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും?
തീർച്ചയായും അത് ഉണ്ട്. മിനിമം എമൗണ്ടിൽ ചില ആളുകൾ വളരെ കുറച്ച് അപേക്ഷ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ആഴ്ചയിൽ 500-600 ഒക്കെ മാത്രമായിരുന്നു കഴിഞ്ഞ ഈ മാർച്ചിന് മുമ്പ് വരെ കിട്ടിക്കൊണ്ടിരുന്നതെന്ന് വിചാരിക്കുക. അവർക്ക് ഇപ്പോൾ 1500 മിനിമം എമൗണ്ട് അവർക്ക് കിട്ടാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ അത് അതിനുവേണ്ടി അവരുടെ ജോലി സമയം കൂട്ടാൻ കഴിയുമോ സ്ഥാപനങ്ങൾക്ക്?
അവർക്ക് വർക്ക് ഫെയർവർക്ക് ഓസ്ട്രേലിയയുടെ ബേസിൽ അവരുടെ മിനിമം എമൗണ്ട് ഓഫ് വേജസ് വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ അവേഴ്സ് കൂട്ടാൻ എംപ്ലോയർക്ക് ആവശ്യപ്പെടാം.
ഓക്കെ, പ്രധാനപ്പെട്ടൊരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സൂപ്പർ അന്വേഷൻ പിൻവലിക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നു. സാധാരണ രീതിയിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് സാധാരണ ഒരാൾക്ക് സൂപ്പർ അന്വേഷൻ തുക പിൻവലിക്കാൻ കഴിയുന്നത്. പക്ഷേ നിശ്ചിത എമൗണ്ട് വരെ $10,000 വരെ ഒരു സാമ്പത്തിക വർഷം, അടുത്ത സാമ്പത്തിക വർഷം വീണ്ടും $10,000 അങ്ങനെ പിൻവലിക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നു. ആർക്കൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് പിൻവലിക്കാൻ കഴിയുക? താങ്കൾ സൂപ്പർ അന്വേഷൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ?
നമുക്ക് തീർച്ചയായും ഒരു അഡ്വൈസ് ഈ ഏരിയയിൽ നൽകാവുന്നതല്ല. ഇത് നമ്മൾ ഇൻഫർമേഷൻ മാത്രമേ അവർക്ക് ഇത് ഇൻഫർമേഷനായിട്ട് മാത്രമേ ഇത് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ക്ലയൻസ് നമുക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ എപ്പിഡമിക് സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് ടോട്ടൽ $20,000 ഇൻ 2 ഇയർ നമുക്ക് വിഡ്രോ ചെയ്യാം എന്നുള്ളൊരു ഫെസിലിറ്റി. അതിൽ വച്ചിരിക്കുന്ന ക്ലോസ് എന്ന് പറയുന്നത് നമ്മൾ അത് വിഡ്രോ ചെയ്യുന്നയാള് ഒന്നുകിൽ അൺഎംപ്ലോയിഡ് ആയിരിക്കണം, അവരുടെ ഇൻകം ഡ്രമാറ്റിക്കലി റിഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവണം ഈ വർഷം. മോർ ദാൻ 20% എങ്കിലും അവരുടെ ഇൻകവും അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സും റിഡ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ അക്സസ് ചെയ്യാവുന്ന ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് വിഡ്രോ ചെയ്യുന്നതിന് മിനിമം $6,000 എങ്കിലും അക്കൗണ്ടിൽ ഇല്ലാതെ വന്നാൽ നമ്മളുടെ ഇൻഷുറൻസ് കവറേജ് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് അത് വിഡ്രോ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ഓസ്ട്രേലിയയിൽ കൂടുതലും സൂപ്പർ അന്വേഷൻ ത്രൂ ആണ് നമ്മൾ ഇൻഷുറൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അത് വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ചെയ്യണം അതിന് എനഫായിട്ടുള്ള എമൗണ്ട് അക്കൗണ്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ നമ്മളുടെ സിറ്റുവേഷൻ ATO ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻകം 20%ലെങ്കിലും താഴെ റെഡ്യൂസ് ആയിട്ടുണ്ടായിരിക്കണം ഈ റീസണിൽ.
ഓക്കെ, അപ്പൊ അത് തെളിയിക്കേണ്ടി വരും.
അതുപോലെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് $10,000 നമ്മൾ ഇൻ 30th of June 2020 മുമ്പായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം.
ഓക്കെ,
നെക്സ്റ്റ് ഇയറിലേക്കുള്ളത് 24th of September 2020 വരെയാണ് ഇപ്പോൾ ATO പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ.
എങ്ങനെയായിരിക്കും ഒരാൾക്ക് അത് അപേക്ഷിക്കാൻ കഴിയുക?
അതിന് നമുക്ക് വെബ്സൈറ്റിൽ ഗവൺമെന്റ് ലിങ്ക് ഉണ്ട്. നമ്മൾ ഫസ്റ്റില് മൈഗവിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ATO അതിനുശേഷം നമുക്ക് ലെറ്റർ ഇഷ്യൂ ചെയ്യും. അത് സൂപ്പർ അന്വേഷൻ ഫണ്ടിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് സൂപ്പർ അന്വേഷൻ ഫണ്ട് നമുക്ക് പൈസ റിലീസ് എമൗണ്ട് റിലീസ് ചെയ്യുന്നത്.
ഓക്കെ, ഇത് രാജ്യാന്തര വിദ്യാർത്ഥികൾക്കും അത്തരത്തിൽ 12 മാസത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് അല്ലേ പറയുന്നത്?
ഇതിൽ പ്രത്യേകിച്ച് ഇന്ന വിസ ഹോൾഡർ എന്നോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇറ്റ് മീൻസ് നമുക്ക് സ്റ്റുഡൻസിനും ആ എമൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്.
അതായത് ഓസ്ട്രേലിയൻ സൂപ്പർ അന്വേഷണമുള്ള ആർക്ക് വേണമെങ്കിൽ പോലും സാമ്പത്തികമായി നഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയും.
സ്ട്രിക്ട്ലി ഈ സിറ്റുവേഷൻ അവർ അബൈഡ് ആയിരിക്കണം എന്ന് മാത്രം.
പക്ഷേ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാകുമ്പോൾ അവരുടെ വരുമാനം കുറയുന്നത് കണക്കിലെടുക്കുന്നുണ്ടോ?
തീർച്ചയായും അത് എല്ലാവരുടെയും അതിനകത്ത് അവർ മിനിമം ഇൻകം ഒന്നുകിൽ അൺഎംപ്ലോയിഡ് ആയിരിക്കണം, ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് അവിടെ.
ഓക്കെ,
അല്ലെങ്കിൽ അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് 20% താഴെ അവർക്ക് അവരുടെ ജോലിയോ ടേൺ ഓവറോ കുറഞ്ഞിട്ടുണ്ടാവണം.
ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും വളരെ വളരെയധികം പ്രഖ്യാപനങ്ങളാണ്, വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണത്. ഇത്രയധികം കാര്യങ്ങൾ ലളിതമായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ സജി ജോൺ.
നന്ദി ദിജു. തീർച്ചയായും ഇനിയും ഈ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകാൻ നിർബന്ധമില്ല. അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ, ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട എല്ലാവരും അവരവരുടെ ടാക്സ് ഏജൻസിനെയോ കോണ്ടാക്ട് ചെയ്യുകയും കൂടുതൽ ഇൻഫർമേഷൻ കൃത്യമായി കളക്ട് ചെയ്യുകയും ചെയ്യുന്നത് നന്നായിരിക്കും.
തീർച്ചയായും നന്ദി.